മ്യൂസിക്കിന് ഞങ്ങൾ വിചാരിക്കുന്നത് ബിയോണ്ട് റിലീജിയനും ബിയോണ്ട് ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പവറുണ്ട്, അതിന് അതിനൊരു വാല്യൂ ഉണ്ട്. ഇതിൽ കൂടെ എല്ലാം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെയാണ്. റെക്സ് ബാൻഡിനെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക് ഞങ്ങളൊരു പേർപ്പസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ആ പേർപ്പസ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ മ്യൂസിക് അതിൽ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റിലവൻ്റ് അല്ല. കാരണം ഞങ്ങളുടെ ആരുടെയും പ്രൊഫഷണൽ മ്യൂസിക് അല്ല, സ്റ്റീഫനും അൽഫോൻസും മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പ്രൊഫഷനായിട്ട് എടുത്തിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നൊരു പേർപ്പസോടെയാണ്. അത് ചിലപ്പോൾ വളരെ ക്രിസ്ത്യനാണ്, ചിലരത് അത്ര തന്നെ സ്ട്രിക്ട്ലി ഞങ്ങൾ ചെയ്യുന്ന മ്യൂസിക് ക്രിസ്ത്യനാണെങ്കിൽ ശരി, അത് എത്തുന്ന സ്ഥലങ്ങളിൽ ഒരു ക്രിസ്ത്യൻ ഇതോടുകൂടി ആകണമെന്നില്ല. ചിലർ നല്ല മ്യൂസിക് എന്ന് അപ്പം ഒരുപക്ഷെ ശിവമണിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കൂടുതലും കാണുന്നത് ഒരു നല്ല മ്യൂസിക് ചെയ്യുന്ന, മ്യൂസിക്കിനോട് റെസ്പെക്റ്റോടെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് എന്നായിരിക്കും അവർ കാണുന്നത് ചിലപ്പോൾ. പക്ഷെ അവർക്ക് ആൾക്കാരെ ഞങ്ങൾ പലരും അറിയാം. സ്റ്റീഫന്റെ വലിയൊരു ഫ്രണ്ടാണ് ശിവമണി എന്ന് പറയുന്നത്, സ്റ്റീഫൻ വഴിയായിട്ട് പലരും അറിയാം. ആൻഡ് ദേ റെസ്പെക്റ്റ്, അതുകൊണ്ട് ആ ഒരു നെറ്റ്വർക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്.
അതുപോലെ എനിക്ക് തന്നെ ഈ റെക്സ് ബാൻഡ് വളരെ സിമ്പിളായ ഒരു കോറൽ ലെവലിൽ തുടങ്ങിയതായിരുന്നു, പക്ഷെ അതൊരു ഇന്റർനാഷണൽ ലെവൽ എത്തി എന്നുള്ളതിൽ സന്തോഷിക്കാവുന്നതാണ്. കാരണം അത് പ്രൈസ് ദ ലോർഡ്. ഐ തിങ്ക് സോ. കാരണം നിങ്ങൾ ഈ വേൾഡ് യൂത്തിലേക്കൊക്കെ വായിക്കുമ്പോൾ ഇന്നിപ്പം മീഡിയയിലൂടെ വേൾഡ് ലിങ്ക് ചെയ്ത് ഞങ്ങളൊക്കെ ടി വി ചെറിയ ഇതിൽ കാണുമ്പോൾ ഒരു അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ, കർത്താവിനെ സ്തുതിക്കാൻ കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഇത്രയും യുവാക്കൾക്ക്, അതൊരു ഇന്റർനാഷണൽ ലെവലിൽ. എനിക്കൊന്ന് നിങ്ങളുടെ മനോജിന്റെ വ്യക്തിപരമായിട്ടുള്ളൊരു സൂപ്പർവിഷനും ഒരു ബോധ്യവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എന്റെ മാത്രമല്ല, ഒത്തിരി ആൾക്കാരുണ്ട് അതിനോടൊപ്പം തന്നെ. പക്ഷെ ഞാനിപ്പോഴും വിചാരിക്കുന്നത്, റെക്സ് ബാൻഡിന് തുടക്കത്തിൽ എനിക്കറിയാം ഞങ്ങൾക്കൊരു അക്കോസ്റ്റിക് ഗിറ്റാറ് സ്വന്തമായിട്ടില്ലാതെ ആദ്യത്തെ ഒരു വർഷം ഞങ്ങൾക്ക് ഒരു അക്കോസ്റ്റിക് ഗിറ്റാർ പോലും സ്വന്തമില്ലായിരുന്നു. അത് ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗണ്ട് പോലും മൂന്നോ നാലോ വർഷങ്ങൾ കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇന്നുള്ള ഏത് ചെറിയ ബാൻഡിനും ഇതെല്ലാം അതുപോലെയുണ്ട്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ തുടക്കം അത്രയും ഇല്ലായ്മയിൽ നിന്നാണ്. എല്ലാവരും സ്റ്റുഡൻസ്, അതിനകത്ത് ഒരാൾ പോലും ജോലി ചെയ്യുന്നവരില്ല. അന്ന് ഞങ്ങളുടെ ഒരു സഹായിച്ചിരുന്ന ഒരു മാനേജേഴ്സായി രണ്ടുപേർ, അവരാണ് ആദ്യം അക്കോസ്റ്റിക് ഗിറ്റാർ മേടിക്കുന്നത്. ഒരു വി ജാനി റീന, മരിച്ചു പോയിട്ടുള്ളൊരു വർഗീസ് ചില്ലപ്പള്ളിയുണ്ട്, ചില്ലപ്പള്ളിയാണ് ആദ്യം ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് സ്പീക്കർ മേടിച്ചിരുന്നത് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങി വന്നൊരു ബാൻഡാണ്. അവിടെ ഒരേ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, അത് ബാൻഡിനേക്കാളും കൂടുതൽ വ്യക്തികളെല്ലാം ഇന്നും വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ക്രിസ്ത്യൻസാണ് അവരുടെ പേഴ്സണൽ ലൈഫിൽ. അതാണ് ഞാൻ വിചാരിക്കുന്നൊരു പ്രധാന റീസൺ ഇതിന്നും കണ്ടിന്യൂ ചെയ്യാനായി ഹെൽപ്പ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും ഞങ്ങൾ കഴിഞ്ഞ വേൾഡ് യൂത്ത് ഡേ ഞങ്ങളിനി ചെയ്യുന്നില്ല എന്ന് വെച്ചു, കാരണം ആറ് വേൾഡ് യൂത്ത് ഡേ ഇനി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആറിനും അവസാനത്തെ അഞ്ചിനും ഞങ്ങൾ വിജിലിനും മാർപ്പാപ്പ വരുന്നതിന് തൊട്ട് മുമ്പും അല്ലെങ്കിൽ മാസിനും ഒക്കെ ആയിട്ട് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ലാസ്റ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്തത് ഇവിടെ ക്രാക്കോയിൽ ചെയ്തത്. അത് ക്രാക്കോയിൽ ഏറ്റവും രസകരമായ സംഭവം മാർപ്പാപ്പയുടെ വരുന്ന സമയത്താണ്. അതും കറക്റ്റായിട്ട് ആ പാട്ടിനിടയ്ക്ക് രണ്ട് മലയാളം വരികളും രണ്ട് ഹിന്ദി വരികളും ഉണ്ട്. ആ പാടുന്ന സമയത്താണ് മാർപ്പാപ്പ കറക്റ്റായിട്ട് എത്തുന്നത്. അപ്പം അന്ന് യു എസ് ബിഷപ്സ് കോൺഫറൻസിന്റെ ടൈറ്റിൽ തന്നെ വന്നിരുന്നത് ഞങ്ങൾ, അതായത് റെക്സ് ബാൻഡ് വേറെ ലാംഗ്വേജ് പാടിക്കൊണ്ട് മാർപ്പാപ്പയെ വെൽക്കം ചെയ്യുമെന്ന് പറഞ്ഞാണ് അന്ന് മീഡിയ അവിടെ അവർ കവർ ചെയ്തത്. അന്നേരം ഞങ്ങളും അത് അവെയർ ആകുന്നത് കറക്റ്റ് സമയത്താണല്ലോ മാർപ്പാപ്പ ശരിക്കും 10 മിനിറ്റ് മുമ്പ് വന്ന കേട്ടോ. അന്നേരം വരേണ്ടതല്ല, ഞങ്ങളുടെ പാട്ടും കഴിഞ്ഞ് ഒരു ഗ്രൂപ്പ് കൂടെ കഴിഞ്ഞിട്ടായിരുന്നു വരേണ്ടിയിരുന്നത്. പാട്ടിലായിരുന്നു അത്, വളരെ ഇന്ത്യൻ ഒരു ഇതായിരുന്നു അത്. രണ്ട് വരികൾ മലയാളത്തിലുണ്ട് അതിനകത്ത്, പാടാം പാടാം നാഥനെ വാഴ്ത്തി പാടാന്ന് പറഞ്ഞുണ്ട്. പിന്നെ രണ്ട് ലൈൻ ഹിന്ദിയിലും ഉണ്ടത്, ഇംഗ്ലീഷ് പാട്ടെങ്കിലും. ആ കറക്റ്റ് ഇപ്പൊ ഞങ്ങളുടെ ആ വരികൾ പാടുന്ന സമയത്ത് ഞങ്ങൾ നോക്കും നേരെ പോപ്പ് മൊബൈൽ ഞങ്ങളുടെ ഫ്രണ്ടിലെത്തി അവിടെ. അതും ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ വിചാരിക്കുന്നത് ഞങ്ങളും അത് വേൾഡ് യൂത്തിന്റെ ഞങ്ങൾ ഒരു റെക്സ് ബാൻഡ്, ഞങ്ങൾ ജിസ്യൂത്തിൽ ധാരാളം ബാൻഡുകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് വേറെ ബാൻഡുകളും ഉണ്ടായിരുന്നു നമ്മുടെ വേൾഡ് യൂത്തിൽ ഉണ്ടായിരുന്നു. രണ്ട് ബാൻഡ് യു എയിൽ നിന്നുണ്ടായിരുന്നു, ദുബായ് ബേസ്ഡ് മാസ്റ്റർ പ്ലാനും ഇൻസൈഡ് ഔട്ട് എന്ന് പറഞ്ഞൊരു ബാൻഡ്. ഇൻസൈഡ് ഔട്ട് പിള്ളേരുടെ ബാൻഡ്, വളരെ ടീനേജ് ബാൻഡാണ്. മാസ്റ്റർ പ്ലാൻ ഇച്ചിട്ട് കൂടി ഒരു പ്രൊഫഷണൽ ബാൻഡാണ്. പിന്നെ ഡൽഹി നിന്ന് ആക്സ് ഓഫ് അപ്പോസ്റ്റിൽസ് എന്ന് പറഞ്ഞ ബാൻഡ് ഉണ്ടായിരുന്നു.
അതും ജീസസ് യൂത്തിന്റെ തന്നെ,
ആ എല്ലാം ഞങ്ങളുടെ തന്നെ ബാൻഡുകളാണ്, ജീസസ് യൂത്തിന്റെ തന്നെ ബാൻഡുകൾ. പക്ഷെ വെരി പ്രൊഫഷണൽ, വെരി കമ്മിറ്റഡ് പിള്ളേര്.
അപ്പൊ ഞങ്ങൾ
അല്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ പ്രാവശ്യം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മാസ്റ്റർ പ്ലാൻ ഇവിടെ ഇതിന് റിയോയിലെ മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു. ഇവരിവിടെ വന്നപ്പോഴത്തേനും അവരും മെയിൻ സ്റ്റേജിലേക്ക് വന്നു. അപ്പൊ ഇനി റെക്സ് ബാൻഡ് ധൈര്യമായിട്ട് മാറാൻ കാരണം ട്രഡീഷൻ കണ്ടിന്യൂ ചെയ്യാൻ ആൾക്കാരുണ്ട് അവിടെ. അതുകൊണ്ട് അപ്പൊ ഞങ്ങളതുകൊണ്ട് ആ ഒരു സാറ്റിസ്ഫാക്ഷനോടെ ഞങ്ങൾ മാറുന്നത്. മാറുന്ന പറഞ്ഞാൽ റെക്സ് ബാൻഡ് നിർത്തുമല്ല, റെക്സ് ബാൻഡ് കൺസേർൻസ് ഉണ്ട്. പക്ഷെ വേൾഡ് യൂത്ത് ഡേ മാത്രം അതെ.
മനോജ് അങ്ങ് റോമിൽ വന്നത് കാരിസ്മാറ്റിക് റിന്യൂവൽ മൂവ്മെന്റായിട്ട് ബന്ധപ്പെട്ടതാണ്, ജീസസ് യൂത്ത് ഈ മൂവ്മെന്റിൽ നിന്നുള്ളതാണ്. അപ്പോൾ അങ്ങയുടെ റോമിലെ ഈ വിസിറ്റിന്റെ ആഗമന ഉദ്ദേശവും ഈ ജൂബിലി, കാരിസ്മാറ്റിക് റിന്യൂവലിന്റെ ജൂബിലിയുമായിട്ട് ബന്ധപ്പെടുത്തി ഉള്ള ഈ മീറ്റിംഗിന്റെ ലക്ഷ്യമൊക്കെ ഒന്ന് ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കണം.
ഞാൻ രണ്ട് മീറ്റിങ്ങുകൾക്ക് വേണ്ടിയാണ് വന്നത് ഇവിടെ. കാരണം കത്തോലിക്ക കാരിസ്മാറ്റിക് നവീകരണം സഭാതലത്തിൽ രണ്ട് ഡിഫറെന്റ് ബോഡികളാണ്, രണ്ട് കൗൺസിൽസാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഒന്ന് ഇന്റർനാഷണൽ കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവൽ സർവീസസ് എന്ന് പറയുന്ന ഇക്രിസ് എന്ന് പറയുന്ന ഒരു ബോഡിയുണ്ട്. അത് ലോകത്തെമ്പാടുമുള്ള പ്രയർ ഗ്രൂപ്പുകളുടെയും അല്ലെങ്കിൽ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങളുടെയും അതിനെ സെർവ് ചെയ്യുന്ന ഒരു ഒരു ടീമാണത്. വത്തിക്കാൻ അപ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ കാത്തലിക് ഫ്രറ്റേണിറ്റി ഓഫ് കരിസ്മാറ്റിക് കമ്മ്യൂണിറ്റീസ് ആൻഡ് ഫെലോഷിപ്സ് എന്ന് പറഞ്ഞ് കാത്തലിക് ഫ്രറ്റേണിറ്റി എന്ന ഷോർട്ട് ഫോം എന്ന് നമ്മൾ പറയും. അത് കരിസ്മാറ്റിക് നവീകരണത്തിന് വന്നിട്ടുള്ള സമൂഹങ്ങളുടെ ഒരു വ്യക്തമായ ജീവിതശൈലിയുള്ള സമൂഹങ്ങളുടെ ഒരു ഒരു കൂട്ടായ്മ. അതും വത്തിക്കാൻ അപ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും ജീസസ് യൂത്ത് ആ ഫ്രറ്റേണിറ്റിയുടെ ഭാഗമാണ്. കാരണം നമ്മളൊരു ഡിഫൈൻഡ് വേ ഓഫ് ലൈഫുള്ള ഒരു 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 മൂവ്മെൻ്റ്, ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ. അപ്പം ഞാനതിൻ്റെ ഫ്രറ്റേണിറ്റിയുടെ എക്സിക്യൂട്ടീവിലുണ്ട്. അപ്പോൾ ഒരു പാർട്ടെന്ന് പറയുന്നത്, അപ്പം ഞാനതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സെൻട്രൽ ഓർഗനൈസിങ് ടീമിലുണ്ട് ഈ ജൂബിലിയുടെ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിലും പ്രധാനപ്പെട്ടതായിട്ട് പരിസ്ഥിതി പിതാവ് പോപ്പ് ഫ്രാൻസിസ് ഈ കഴിഞ്ഞ വർഷം പകുതിയോടുകൂടി ഈ രണ്ട് കൗൺസിൽസിനും ഒരു മാൻഡേറ്റ് തന്നു, കരിസ്മാറ്റിക് നവീകരണത്തിന് സെർവ് ചെയ്യുന്ന ഒരു ഒരു റിയാലിറ്റി, ഒറ്റ ഒറ്റ സർവീസ് വേണം. അത് എങ്ങനെയാണെന്നുള്ളത്, കാരണം ഇവിടെ മാത്രമല്ല അത് ലോകമെമ്പാടും ഒരൊറ്റ സർവീസ് നവീകരണ പ്രസ്ഥാനങ്ങളെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യാൻ എന്നുള്ളതായിരുന്നു. അത് ഏകദേശം ഒരു 30 വർഷത്തിൽ കൂടുതലായിട്ട് രണ്ട് സ്ട്രീമിൽ നിൽക്കുന്നുവെന്ന് ഒന്നിച്ചു വരിക എന്നുള്ളതാണ്. അപ്പം അതിന് ആദ്യ സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ തന്നെ നമ്മൾ രണ്ട് ഓഫീസായിരുന്നു വത്തിക്കാനിലുണ്ട്, അത് രണ്ടും കൂടെ ഒന്നിച്ചാക്കി. ഇപ്പോൾ സെയിം ഓഫീസിന് ഞങ്ങൾ ഫങ്ഷൻ ചെയ്യുന്നത്. പക്ഷേ അതൊരു ഓഫീസ് ലെവലിൽ മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ ആളുകളുടെ ഇടയിലും അവർ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളും അവർ ഇൻവോൾവ് ആകുന്ന കാര്യങ്ങളിലും എങ്ങനെയെന്നുള്ളതിൻ്റെ ഒരു ഡിസ്കഷനാണ് നടന്നിരുന്നത്. അപ്പം ഞങ്ങൾ അപ്പോൾ അതിനൊരു മാൻഡേറ്റ് രണ്ട് പേർക്ക്, ക്രിസിൻ്റെ പ്രസിഡൻറ്റ് മിഷേൽ മൊറാനുണ്ട് യു കെ എന്നുള്ള അദ്ദേഹത്തിനും, അതോടൊപ്പം തന്നെ അർജൻറ്റീന എന്നുള്ള ഇപ്പോഴത്തെ ഞങ്ങളുടെ ഫ്രറ്റേണിറ്റിയുടെ വൈസ് പ്രസിഡൻ്റ് ഒരു പീനോ ഉണ്ട്, അവർക്ക് രണ്ടുപേരെയും മാൻഡേറ്റ് പരിസ്ഥിതാവ് കൊടുത്തു. അപ്പോൾ അവരൊരു ചെറിയ കൺസൾട്ടിങ് ബോഡി ഫോം ചെയ്തു ഇതിനു വേണ്ടിയിട്ട്, ഒരു പ്രപ്പോസൽ പരിസ്ഥിതാവിന് സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു. അപ്പം ഞങ്ങൾക്കും വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങളും കാണുന്നത്. കാരണം ഈ ജൂബിലി ഇയറിൻ്റെ ഈ ഒരു അവിടെ വലിയൊരു ഗ്യാതറിങ് നടക്കാൻ പോവാണ്. ഇപ്പോൾ മെയ് മാസം 31 ജനറൽ ഓഡിയൻസോടെ ആരംഭിക്കും. എന്നിട്ട് 4 പെന്തക്കുസ്ത ദിവസം, 3 വൈകുന്നേരം വിജിലും, അത് മാർപ്പാപ്പ വരുന്ന വിജിലും, അതോടൊപ്പം തന്നെ പെന്തക്കുസ്ത ഡേയുടെ പേപ്പൽ മാസോടും കൂടി അവസാനിക്കുന്നത്. അതാണെങ്കിലും അത് ഓർഗനൈസ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അത് ഹോസ്റ്റ് ചെയ്യുന്നത് പോപ്പ് ഫ്രാൻസിസ് തന്നെ, പരിസ്ഥിതാവ് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഇത് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന് മാത്രം ജൂബിലി അല്ല, മറിച്ച് എല്ലാ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളുടെയും, ക്രിസ്ത്യൻ കരിസ്മാറ്റിക് റിന്യൂവലിൻ്റെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റ് പെന്തക്കോസ്ത സഭകളുടെ ലീഡേഴ്സിനെ, ബാക്കി പ്രൊട്ടസ്റ്റന്റ് ചേർച്ചസിൻ്റെയും എപ്പിസ്കോപ്പൽ ചേർച്ചസിൻ്റെയും ഒക്കെ കരിസ്മാറ്റിക് ലീഡേഴ്സിനെയും കമ്മ്യൂണിറ്റീസിനെയും വിളിക്കണമെന്നുള്ളത് മാർപ്പാപ്പ വ്യക്തമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ പലരെയും നേരിട്ട് കോൺടാക്ട് ചെയ്യുന്നൊക്കെയുണ്ട്. അപ്പം പ്രധാന പല ഫംഗ്ഷൻസിലും കാത്തലിക് ലീഡേഴ്സ് മാത്രമായിരിക്കുമല്ല പരിസ്ഥിതിയോടൊപ്പം ഉണ്ടാകാൻ പോകുന്നത്. മറ്റ് പല ഡിനോമിനേഷൻസിൽ നിന്നുള്ള ലീഡേഴ്സും പരിസ്ഥിതിയോടൊപ്പം ഉണ്ടാവും. അപ്പം പരിസ്ഥിതിയാവും മുന്നിൽ കാണുന്നത് അങ്ങനത്തെ ഒരു നവീകരണം വീണ്ടും സഭയിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ ഔട്ട് പോറിങ് ഓഫ് ദി സ്പിരിറ്റ് ഉണ്ടാവും എന്നുള്ള ഒരു ഒരു വിഷനോടെയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. അത് ഞങ്ങൾക്കൊരു ഓർഗനൈസിങ് റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ എവറി സ്റ്റെപ്പ് നമ്മൾ ഞങ്ങളാണേലും അത് പരിശുദ്ധാവിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ അത് അടുത്തതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ.
മനോജ്, ഞാൻ സാധാരണ നമ്മുടെ ഒരു ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു ക്ലാരിഫിക്കേഷൻ, അതായത് ഇപ്പോൾ നവീകരണ പ്രസ്ഥാനത്തിലുള്ളവർക്കറിയാം ഈ ജൂബിലി വർഷം ഈ ഒരു 50 നവീകരണ പ്രസ്ഥാനത്തിൻ്റെ, അപ്പോൾ ഇതിൻ്റെ റെഫറൻസ് എവിടെ നിന്നാണ്? ഒരു വാറ്റിക്കൻ 2 നിന്നാണോ, അല്ലെങ്കിൽ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ തന്നെ തുടക്കത്തിലാണോ, ആഗോളസഭയിൽ നിന്നാണത്?
കത്തോലിക്ക കരിസ്മാരി നവീകരണത്തിൻ്റെ ആരംഭം, അതായത് ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മളിവർ പറഞ്ഞത് കാത്തലിക് പെന്തക്കോസ്റ്റൽസ് എന്നാണ്. അപ്പോൾ ശരിക്കും പെന്തക്കോസ്റ്റൽ സഭകളിൽ ഇങ്ങനെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്ക് ആത്മാവിലുള്ള ഒരു ജ്ഞാനസ്നാനം, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, അപ്പോൾ റിന്യൂവൽ ഓഫ് ദ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, അങ്ങനെ ഒരു അനുഭവം അത് ധാരാളം പെന്തക്കോസ്ത സഭകളിൽ കണ്ടു. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒരു യൂണിവേഴ്സിറ്റി, ഡ്യൂക്കേൻ യൂണിവേഴ്സിറ്റിയിൽ അമേരിക്കയിലുള്ള, അവരും ഇതേ ചോദ്യം കുറച്ച് ആൾക്കാർ കൂടി, യങ് ആൾക്കാർ അവിടെ പഠിച്ചിരുന്ന ആൾക്കാർ ചോദിച്ചു, എന്തുകൊണ്ട് പെന്തക്കോസ്ത സഭയിൽ ഇങ്ങനെ നടക്കുന്നു, കാത്തലിക് സഭയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നില്ല? അവിടെ ഒരു വീക്കെൻഡ് നടന്ന ഒരു റിട്രീറ്റിൻ്റെ അവസാനം ഇതുപോലത്തെ ഒരു അനുഭവത്തിലൂടെ, പരിസ്ഥിതാത്മാവിൻ്റെ ഒരു ഒരു പ്രത്യേകമായ ജ്ഞാനസ്നാന നവീകരണത്തിൻ്റെ അനുഭവത്തിലൂടെ, ഞങ്ങൾ പറയും ഒരു ന്യൂ അൺലീഷിങ് പവർ ഓഫ് ദി സ്പിരിറ്റ് കൂടെ അവർ കടന്നുപോയി. അവർ അവിടെയാണ് തുടങ്ങുന്നത്. അതിനകത്തുള്ള ആൾക്കാർ ഇപ്പോഴും പലരും ഇന്നും വളരെ സജീവമായിട്ടുണ്ട്. പാറ്റി മാൻസ്ഫീൽഡ് അങ്ങനെയുള്ള ഒന്നിൻ്റെ പേരാണ് ഇപ്പം നടക്കുന്നുള്ളത്. ഈ കഴിഞ്ഞ മാസം 2 February അവസാനം ആ സെയിം ചാപ്പലിൽ വെച്ച് ലീഡേഴ്സ് എല്ലാം കൂടെ ഒന്നിച്ച് വന്ന് റിട്രീറ്റൊക്കെ നടന്നിരുന്നു വീണ്ടും അവിടെ വെച്ച്. സോ അതുകൊണ്ടാണ് ആ ഡേ ആണ് നമ്മൾ തുടക്കമായിട്ട് എടുക്കുന്നത്, ആ വർഷമാണ്. അതുകൊണ്ടാണ് ഇപ്പം 50 വർഷം എന്ന് പറയുന്നത്, കറക്റ്റ് ഇപ്പം 50-ാമത്തെ വർഷമാണ്.
അമേരിക്കയിൽ വെച്ച്
അമേരിക്കയും തുടങ്ങി, ശരിക്കും അത് സ്റ്റുഡൻസിനിടെ തുടങ്ങി. അപ്പം അതൊക്കെ അത്
സഭയുടെ
അംഗീകാരം കിട്ടി അങ്ങനെ അങ്ങനെ വരുവായിരുന്നു. കാർഡിൽ ന്യൂമാൻ ആയിരുന്നു ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി. ഇതിനൊരു മോർ തിയോളജിക്കൽ ഷേപ്പ് നൽകാനായിട്ടും ചേർച്ചിന്റെ ഒരു ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിച്ച ആൾക്കാരിൽ ഒരാൾ.
തീർച്ചയായിട്ടും നല്ല തുടക്കം. അപ്പോൾ ഇത് ദേശീയ തലത്തിലേക്ക്, ഇന്ത്യയുടെ ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ മനോജിന് ബ്രീഫായിട്ട് അതിൻ്റെ ഒരു ചരിത്രം പറയാമോ? റിന്യൂവൽ പ്രസ്ഥാനത്തിൻ്റെ ഭാരതത്തിലെ ചരിത്രം.
എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ അമേരിക്കയിലുണ്ടായ കാലഘട്ടത്തിൽ തന്നെ പലരും അവിടെ പോയി അറ്റൻഡ് ചെയ്തവരുണ്ടായിരുന്നു. അമേരിക്കയിൽ ധ്യാനം കൂടി ഉണ്ടായിരുന്നു. അവിടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്നും ധാരാളം അന്ന് വൈദികർ ഇന്ത്യയിലേക്ക് വന്ന് ധ്യാനം പ്രസംഗിക്കാൻ തുടങ്ങി. സോ 70-കളിൽ തന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇത് വന്നു തുടക്കമായി. അതിന് തന്നെ തലതൊട്ടിപ്പന്മാരാണ് പലരും, ഫാദർ ഫിയോ മാസ്കറിനസ്, ഫാദർ റൂഫസ്, ഫാദർ റൂഫസ് പെരേര അച്ഛൻ മരിച്ചുപോയി, അത് അങ്ങനെയുള്ള ഫാദർ പീറ്റർ ഡിസൂസ്, അങ്ങനെ ആദ്യകാലങ്ങളിലുള്ള ധാരാളം ആളുകൾ. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു അതേ സമയത്ത് തന്നെ ഇവർ പലരും ആദ്യം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ധ്യാനം നടക്കുന്നത് ഫാദർ ഫിയോ മാസ്കറിനസ് ഒക്കെ വന്നിട്ടാണ്. അവരും ഇവിടെ വന്ന് ധ്യാനങ്ങൾ നടക്കുന്നു. മംഗലപ്പുഴ സെമിനാരി വെച്ചാണ് ധ്യാനത്തിൽ, അങ്ങനെയാണ് എഡ്വേർഡ് എഡ എഴുത്ത്, ആലീസ് കൂട്ടി ചേച്ചി, ഇങ്ങനെയുള്ള സി സി ആലീസ് കൂട്ടി ഇവരെ പലരും ജീസുള്ള പല ലീഡേഴ്സും അത് അറ്റൻഡ് ചെയ്യാൻ ഇടയാകുന്നത് ആദ്യത്തെ ധ്യാനത്തിൽ ഒന്നാണത്. പിന്നെയാണേലും ആദ്യകാലങ്ങളിൽ കേരളത്തിലാണേലും ഫാദർ മസ്സലിനോ പോലെയുള്ള ആളുകൾ, വളരെ കരിസ്മാരിക് ആയിരുന്ന ആളുകൾ ക്ലോസ്ലി റിന്യൂവലിനെ അക്കംപനി ചെയ്തിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ത്യയിലും ഓൾമോസ്റ്റ് ഈ സെയിം സമയത്ത് തന്നെ ഏതാനും വർഷങ്ങൾക്ക് തന്നെ ഇന്ത്യയിലും കേരളത്തിലും നവീകരണം പതുക്കെ പതുക്കെ പടർന്ന് പന്തലിക്കാനായിട്ട് തുടങ്ങി.
ജീസസ് യൂത്തിന് പുറത്ത് ഇപ്പോൾ കേരളത്തിൽ കരിസ്മാറ്റിക് പ്രസ്ഥാനം ലൈവാണ്. അവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിലും ഈ ചേർച്ചിൻ്റെ വളരെ സ്ട്രോങ് 3 റീത്തുകളിലായിട്ടുള്ള എക്സിസ്റ്റൻസിലും കരിസ്മാറ്റിക് മൂവ്മെൻറ്റ്സിൻ്റെ അവിടെ ഒരു ഏകോപനം കേരളത്തിലുണ്ടോ? എല്ലാവരും ഒരു പെർസ്പെക്റ്റീവ്സ് കറക്റ്റാണോ? അങ്ങനെ ജസ്റ്റ് ക്രിട്ടിക്കലായിട്ട് അല്ലെങ്കിൽ തന്നെ നമുക്ക്
കേരളത്തിലും ഇന്ത്യയിലും ഔദ്യോഗികമായിട്ടൊരു ഏകോപന സമിതിയുണ്ട്. നമ്മൾ കേരള സർവീസ് ടീം എന്ന് പറയുന്ന സർവീസ് ടീമുണ്ട്, നാഷണലി നാഷണൽ സർവീസ് ടീമുണ്ട്. KST കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിന് കീഴിലാണ്, NST നാഷണൽ ബിഷപ്സ് CBCIയുടെ കീഴിലാണ്. പക്ഷെ കേരളത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞത്, അത് കേരളത്തിൽ ഇപ്പം കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടും പ്രത്യേകത കേരളത്തിൽ നിന്ന് വരികയാണ്, വേറെ ഒരിടത്തും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ്. കേരളത്തിൽ നവീകരണം കഴിഞ്ഞൊരു 15-20 വർഷങ്ങൾക്കുള്ളിൽ പ്രധാനമായിട്ടും കൂടുതൽ ധ്യാനമന്ദിരങ്ങൾ കേന്ദ്രീകരിച്ചും ധ്യാനമന്ദിരങ്ങളിലൂടെ നടക്കുന്ന അല്ലെങ്കിൽ അവർ നടത്തുന്ന ധ്യാനങ്ങളിൽ കൂടെയാണ് നവീകരണത്തിന് കൂടുതൽ പ്രചാരണവും വന്നുകൊണ്ടിരിക്കുന്നത്.
നിങ്ങൾ ഇതുവരെ കേട്ടത് ജീസസ് യൂത്തിൻ്റെ അന്താരാഷ്ട്ര പരിശീലക മേധാവിയും അന്തർദേശീയ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിൻ്റെ കാര്യനിർവാഹക സമിതി അംഗവുമായ മനോജ് സണ്ണിയുമായി ഫാദർ വില്യം നെല്ലിക്കൽ നടത്തിയ അഭിമുഖത്തിൻ്റെ 2-ാം ഭാഗം.